തോമസ് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. ഞാൻ ഒരു വിശുദ്ധനെ കണക്ക് ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു പാവം മനുഷ്യൻ. ഹോസ്പിറ്റലിലെ ലാസ്റ്റ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം. ഇവിടെ കോളേജില് തന്റെ കർമ്മം കൊണ്ട് ചെയ്യാനാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കർമ്മങ്ങൾ ഈ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. ഈ പി തോമസ്, മൂന്ന് പെൺകുട്ടികളാണുള്ളത്. നാലാമത് പിറന്നത് ഒരു ആൺകുട്ടിയാണ്. കുട്ടി ജന്മനാൽ തന്നെ തളർന്നു കിടക്കുകയാണ്. ഒരു ദിവസം വളരെ ഞങ്ങളിങ്ങനെ കാഷ്വലായിട്ട് ഈ മനുഷ്യരോട് ചോദിച്ചു, തോമസ് ചേട്ട, ഇത്രയൊക്കെ വേണ്ടി ദൈവത്തിനും മനുഷ്യനും ഒക്കെ വേണ്ടി ചെയ്തിട്ട് ഒടുവിൽ ഈ കുഞ്ഞിന് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ തോമസ് ചേട്ടന് ദൈവത്തോട് വിഷമമൊന്നും തോന്നില്ലേ? ഈ മനുഷ്യൻ ആ മനുഷ്യന് മാത്രം നൽകാവുന്ന ഒരു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ദൈവത്തോട് ഒരു പരിഭവമില്ല, മറിച്ച് എനിക്ക് ദൈവത്തോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. ദൈവത്തിന്റെ മടിത്തട്ടില് ഒരു കുഞ്ഞുണ്ടായിരുന്നു, തളർന്നു കിടക്കുന്നൊരു കുഞ്ഞ്. ആരുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ അവരീ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുമെന്നറിയാൻ അവൻ താഴേക്ക് നോക്കി, ഈ തോമസിനെ കണ്ടു, തോമസിന് തന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇങ്ങനെയുള്ള ചില നിമിഷങ്ങളിലാണ് നമ്മൾ ദൈവത്തിന് സ്തുതി എന്ന് പറയേണ്ടത്. ദൈവത്തിന്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, തളർന്നു കിടക്കുന്നൊരു കുഞ്ഞ്. ആരുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പൊന്നുപോലെ നോക്കുമെന്നറിയാൻ താഴേക്ക് നോക്കുന്നു, ഈ പാവം തോമസിനെ കാണുന്നു, തോമസിന് തരുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. പ്രശ്നങ്ങൾക്ക് ആരുടെയും മനസ്സിനെ, ഏതപ്പന്റെയും മനസ്സിനെ വല്ലാതെ ഉലക്കുന്ന പ്രശ്നമാണിത്. ജന്മനാൾ തളർന്നു കിടക്കുന്നൊരു കുഞ്ഞ്. ദൈവം കൂടെ ഉണ്ടായിരുന്നു കൊണ്ട് ഇത്തരമൊരു അവസ്ഥയിൽ നിന്ന് ഈ മനുഷ്യന് യാതൊരു മോചനവും സംഭവിക്കുന്നില്ല. പക്ഷേ ഈ മനുഷ്യന് ദൈവം ഒരു കൃപ കൊടുത്തിട്ടുണ്ട്, അതിജീവനത്തിന്റെ കൃപ. അപ്പോൾ ക്രിസ്തുവിനെ കുടുംബത്തിന്റെ കേന്ദ്രബിന്ദുവായി സ്വീകരിക്കുക എന്നതിന്റെ അർത്ഥം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്നുള്ളതല്ല, മറിച്ച് പ്രശ്നങ്ങൾ അതിജീവിക്കാനുള്ള കൃപയുണ്ടാവുകയാണ്. ഒരു വീടിനകത്ത് ക്രിസ്തുവിന് നിരക്കാത്തതൊന്നും ഉണ്ടായിക്കൂടാ. എന്റെ ചേട്ടൻ ഒരു വീട് പണിത് തീർത്തു, ഹൗസ് വാമിങ് കഴിഞ്ഞു. ഒരു ദിവസം പുള്ളി പിന്നെയും ആശ്രമത്തിലേക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, നീ ഒന്നുകൂടി വരണം, വീടിന്റെ കട്ടള കൂടി ഒന്ന് ബ്ലസ് ചെയ്യണം. എനിക്ക് ആദ്യം ചിരിയാ തോന്നിയത്, ഇനി കമ്പി സിമെന്റ് ഒക്കെ ബ്ലസ് ചെയ്യണമല്ലാന്ന് ഓർത്തിട്ട്. പെട്ടെന്ന് പുള്ളി സീരിയസ് ആയി, നീ എന്തിനാ ചിരിച്ചു കളയുന്നത്? ഒരു വീട് പണിയുമ്പോൾ ആ വീടിന്റെ കട്ടള പ്രാർത്ഥിച്ചു വെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ വാതിലിനകത്തുകൂടി ക്രിസ്തു നിരക്കാത്ത ഒന്നും പ്രവേശിച്ചുകൂടാ. നമ്മൾ പ്രാർത്ഥിച്ചു വെക്കുന്ന ഈ വാതിലിന്റെ കട്ടളയിലൂടെ ക്രിസ്തു നിരക്കാത്തൊന്നും പ്രവേശിച്ചുകൂടാ. ആ നിമിഷത്തിൽ ഞാൻ നിശബ്ദനായി. നാട്ടുമ്പുറത്തെ ഒരു പാവം മനുഷ്യൻ തന്റെ വീട് പണിയുമ്പോൾ അയാൾക്കൊരു സ്വപ്നമുണ്ട്, നമ്മൾ പ്രാർത്ഥിച്ചു വെക്കുന്ന ഈ വാതിൽപ്പടിയിലൂടെ ക്രിസ്തു നിരക്കാത്തൊന്നും പ്രവേശിച്ചുകൂടാ. ട്രസ്പാൻസേഴ്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ മാനദണ്ഡത്തിൽ നമ്മൾ കാണാനാവണം. ക്രിസ്തുവിന്റെ മനസ്സുമായിട്ട് പൊരുത്തപ്പെടാത്തവരാണ് വീടിനകത്തെ ട്രസ്പാൻസേഴ്സ്. അത് മദ്യമാവാം, ദാമ്പത്യ അവിശ്വസ്തകളാവാം, കുഞ്ഞുങ്ങളുടെ താളപ്പിഴകളാവാം, എന്തൊക്കെയോ അസ്വസ്ഥകളാവാം, അകലങ്ങളാവാം. അകലങ്ങൾ എന്നൊക്കെ അറിഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊള്ളുക, ഏറ്റവും അടുത്തവർക്കിടയിലുള്ള അകലങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അകലങ്ങൾ. ദമ്പതികളുടെ അകലമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അകലങ്ങൾ, ധ്രുവങ്ങളെക്കാൾ വലിയ അകലങ്ങൾ. ഇത്തരമൊക്കെ ഉള്ളത് വാസ്തവത്തിൽ ക്രിസ്തു നിരക്കാത്തതാണ്. അപ്പോൾ ഒരു വീട് പണിയുമ്പോൾ മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടാവണം, ദൈവമേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ മുദ്ര ചെയ്യുന്ന ഈ വാതിലിനകത്തൂടെ നിനക്ക് നിരക്കാത്തതൊന്നും പ്രവേശിച്ചുകൂടാ. ഒരു പ്രൊട്ടസ്റ്റന്റ് പാസ്റ്ററുണ്ട്. ഈ മനുഷ്യന്റെ ചെറിയ സംഭവം പറയുന്നു. ഇദ്ദേഹത്തിന്റെ അപ്പൻ, ഇദ്ദേഹത്തിന്റെ വലിയൊരു വീട്, പഴയകാലത്ത് വെച്ച അറയൊക്കെ ഉള്ള വലിയൊരു വീട്, തടികളുണ്ടാക്കിയ വലിയൊരു വീട്, ലൊടുക്ക് വിലക്ക് വിറ്റിട്ട് മലബാറിലേക്ക് കുടിയേറി. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ മകൻ മുതിർന്നപ്പോൾ അപ്പനോട് ചോദിച്ചു, അപ്പൊ അന്ന് നമ്മൾ എന്താണ് അങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ അപ്പൻ മോനോട് പറഞ്ഞു, കുഞ്ഞെ, നിനക്കറിയാമോ എങ്ങനെയാണ് നമ്മൾ ഈ വീട് പണിതതെന്ന്? കാട്ടിലെ കള്ളത്തടി വെട്ടിയാണ് ഈ വീട് പണിതത്. പഴയ കാലമാണ്, ഒത്തിരി കൂട്ടുകാരുണ്ട്, ഒത്തിരി മദ്യപിക്കും, വഴിയിൽ വരുന്ന ആദിവാസികൾ അപമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ പാപത്തിന്റെ ഒത്തിരി കഥകളുമായിട്ടാണ് നമ്മുടെ വീട് ഉയർന്നത്. കുറെയൊക്കെ പക്കത്ത് ലഭിച്ചപ്പോൾ എന്നെ ഒരു കാര്യം വല്ലാതെ ഭയപ്പെടുത്തി തുടങ്ങി. നാളെ ഞാൻ എന്റെ മരണത്തിന് വേണ്ടി കാത്തു കിടക്കുമ്പോൾ ഈ വീടിന്റെ മച്ചെന്നോട് വിളിച്ചു പറയും നിന്റെ പഴയ ഭൂതകാലത്തെക്കുറിച്ച്. ഈ വീടിന്റെ മച്ചെന്നോട് വിളിച്ചു പറയും നിന്റെ തെറ്റിന്റെ പഴയ ഭൂതകാലത്തെക്കുറിച്ച്. അത്തരമൊരു അവസ്ഥയിൽ മരിക്കാൻ എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ട് പാപം കൊണ്ടുണ്ടാക്കിയ വീട് ഞാൻ വിറ്റുകളഞ്ഞു. ഒരു വീടിനകത്തും ക്രിസ്തു നിരക്കാത്തായിട്ടുള്ള ഒരു കല്ല് പോലും ഉണ്ടാവരുത്. വീടെന്ന് പറയുന്നത് ഒരു ദേവാലയത്തിന്റെ പവിത്രമായിട്ട് സൂക്ഷിക്കാനുള്ള കൃപ നമുക്കുണ്ടാവട്ടെ. ഒരു വീടിനകത്തും ക്രിസ്തു നിരക്കാത്ത ഒരു കല്ല് പോലും ഉണ്ടാവരുത്. നമ്മൾ ഒരു സന്ധ്യയില്ല. ക്രിസ്തുവിനെ ഭവനത്തിന്റെ മൂലക്കല്ലായി സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ മനസ്സിനിരക്കാത്ത എന്തൊക്കെ ട്രസ്പാസേഴ്സ് ആണ് നമ്മുടെ അറിവില്ലാതെ കടന്നു വന്നത് എന്തൊക്കെയാണെന്ന് ഒരു നിമിഷം മനസ്സൊന്ന് ധ്യാനിച്ചുകൊണ്ട് കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. എന്നിട്ട് പറയുക, നീയാണ് പണിയാള്, നീ തന്നെ വീടിന്റെ മൂലക്കല്ലും. വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചെയ്യുക. നമ്മൾ പ്രാർത്ഥനാപൂർവം ഒന്ന് കരങ്ങൾ ഉയർത്തിയിട്ട് ഈ പ്രാർത്ഥന ആവർത്തിച്ചു കൊള്ളുക. ദൈവമേ, ഈ നിമിഷം എന്നെയും എന്റെ വീടിനെയും അങ്ങയുടെ ദിവ്യപ്രകാശത്തിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, ഈ നിമിഷം എന്നെയും എന്റെ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ ദിവ്യപ്രകാശത്തിലേക്ക് ഞാൻ ഉയർത്തുന്നു, സമർപ്പിക്കുന്നു. അവരോരോരുത്തരും അങ്ങയെ അറിയുവാനും സ്നേഹിക്കുവാനും അങ്ങയെ അനുഭവിക്കാനും ഇടയാക്കണമേ. കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകൾ ഞങ്ങളുടെ ഭവനത്തെയും ജീവിതത്തെയും സ്വാധീനിക്കാൻ ഇടവരുത്തരുതേ. അങ്ങയുടെ സംരക്ഷണം എന്റെ ഭവനം അനുഭവിക്കട്ടെ. അങ്ങയുടെ സംരക്ഷണം എന്റെ ഭവനം അനുഭവിക്കട്ടെ. അങ്ങയുടെ സംരക്ഷണം എന്റെ ഭവനം അനുഭവിക്കട്ടെ. നമുക്ക് ഈ വരികൾ ഒരുമിച്ച് പറയാം. യേശുവേ നാഥ ഭവനത്തിന്റെ മൂലക്കല്ലായി സ്വീകരിക്കുന്നതിന്റെ അർത്ഥം ധ്യാനദിനങ്ങളിൽ കരമുയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അവന്റെ മനസ്സുമായിട്ട് എന്റെ മനസ്സിനെ പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അവന്റെ മനസ്സുമായിട്ട് എന്റെ മനസ്സിനെ പൊരുത്തപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ്. ഭക്തിയിൽ മാത്രം സംഭവിക്കേണ്ട ഒരു കർമ്മമല്ല ഇത്. ഇവനാണ് എന്റെ വീടിന്റെ നാഥനെന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഇവന്റെ മനസ്സുമായിട്ട് പൊരുത്തക്കേടുണ്ടാകുമ്പോൾ അറിഞ്ഞുകൊള്ളുക, ഞാൻ ഇവനെ എന്റെ ഭവനത്തിന്റെ മൂലക്കല്ലായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്ന്. ക്രിസ്തുവിനെ ഭവനത്തിന്റെ മൂലക്കല്ലായി സ്വീകരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങളുടെ ഹൃദയത്തെ അവന്റെ ഹൃദയം കൊണ്ട് സ്നാനം ചെയ്യിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തെ അവന്റെ ഹൃദയത്തിന് ദത്തു കൊടുക്കുകയാണ്, പൊരുത്തപ്പെടുവാൻ അനുവദിക്കുകയാണ്. നമുക്ക് നിന്നാളെയുമൊക്കെ എന്താണ് ഈ ക്രിസ്തുവിന്റെ ഹൃദയമെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് 1000 ഡൈമെൻഷൻസ് ഉണ്ട്. എത്ര പറഞ്ഞാലും തീരാനാവാത്ത വിധത്തില് അതിനകത്ത് നിന്ന് ഒന്നോ രണ്ടോ പേർക്ക് എടുക്കുന്ന നമ്മുടെ അജ്ഞതകൾ അവൻ ക്ഷമിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി മാത്രം ചില ചിന്തകൾ പങ്കുവയ്ക്കുന്നു. 1000 മാനങ്ങളിൽ 1000 നാവുകൊണ്ട് പറഞ്ഞാൽ തീരാനാവാത്ത വിധത്തിലുള്ള അവന്റെ സ്നേഹാനുഭവങ്ങളിൽ നിന്ന് ഒന്നോ രണ്ടോ മാത്രം കുടുംബത്തിന്റെ കോണ്ടസ്റ്റില് ഒന്ന് പറയുകയാണ്. ആദ്യമായിട്ട് ക്രിസ്തുവിന്റെ അംഗീകരിക്കുന്ന മനസ്സ്. ക്രിസ്തുവിനൊരു സ്നേഹസങ്കല്പത്തിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. ബൈബിൾ ചിന്തകന്മാര് പ്രിഫറൻഷ്യൽ ലവ് എന്ന് വിളിക്കുന്ന ഒന്ന്, വളരെ ലളിതമാണിത്. പ്രിഫറൻഷ്യൽ ലവ്, അത് ഒരമ്മയ്ക്ക് രണ്ട് മക്കളുണ്ടെന്ന് വിചാരിക്കുക. ഏതമ്മയ്ക്കും അറിയാം മക്കളെ ഒരേപോലെ സ്നേഹിക്കണമെന്ന്. എന്നാൽ കുറെ കൂടി പക്വതയുള്ള ഒരമ്മയ്ക്ക് അറിയണം തന്റെ ഡള്ളായിട്ടുള്ള മകനെ, ദുശാഠ്യക്കാരനായ മകനെ, പഠിക്കാൻ കഴിവുള്ള മകനേക്കാൾ കൂടുതൽ അണച്ചുപിടിക്കണമെന്ന്. സ്നേഹത്തിൽ നമ്മൾ ഇങ്ങനെ ചില ഒരു പട്ടിക ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ആർക്കാണോ നിങ്ങളുടെ സ്നേഹം ആവശ്യമുള്ളത് അവനിലേക്ക് കൂടുതലായിട്ട് പെയ്തിറങ്ങുക. ക്രിസ്തു ദരിദ്രനെ സ്നേഹിച്ചു നമ്മൾ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ക്രിസ്തു ധനികനെ തള്ളിപ്പറഞ്ഞെന്നുള്ളതല്ല, മറിച്ച് ദരിദ്രനാണ് എന്റെ സ്നേഹത്തിന്റെ കവചം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്, അതുകൊണ്ട് അവനിലേക്ക് ഞാൻ മഴ പോലെ പെയ്തിറങ്ങുന്നു. ഇതാണ് പ്രിഫറൻഷ്യൽ ലവ് എന്ന് പറയുക, ലവ് വിത്ത് പ്രിഫറൻസ്. ക്രിസ്തുവിന്റെ സ്നേഹസങ്കല്പത്തിന്റെ ഈ മാനദണ്ഡത്തിൽ ഒന്ന് കുടുംബത്തെ അപഗ്രഥിക്കുക. ദുശാഠ്യക്കാരനായ മകനെ, പഠിക്കാൻ കഴിവുള്ള മകനേക്കാൾ കൂടുതൽ അണച്ചുപിടിക്കുക. രോഹിണിയായ ഭാര്യയെ, ആരോഗ്യവിധേയ ഭാര്യയേക്കാൾ കൂടുതൽ സ്നേഹിക്കുക, തൊഴിൽ സുരക്ഷിതത്വം ഇല്ലാത്ത ഭർത്താവിനെ തൊഴിൽ സുരക്ഷിതത്വമുള്ള ഭർത്താവിനേക്കാൾ കൂടുതലായിട്ട് അംഗീകരിക്കുക. ഇതൊക്കെ സ്നേഹബന്ധത്തിൽ നമ്മൾ പുലർത്തേണ്ട ഒരു അടിസ്ഥാന മാനദണ്ഡമാണ് ലവ് വിത്ത് പ്രിഫറൻസ്. നമ്മുടെ കാലമെന്ന് പറയുന്നത് സ്നേഹം സമയം യൂട്ടിലിറ്റി ആയിട്ട് കാണുന്ന ഒരു കാലമാണ്. ലവ് ഈസ് ഈക്വൽ ടു യൂട്ടിലിറ്റി. സ്നേഹസമയം ഉപയോഗം എന്ന് വല്ലാതെ എക്സ്പ്ലിസിറ്റ് ആയിട്ടും ഇംപ്ലിസിറ്റ് ആയിട്ടും ഒക്കെ പ്രഘോഷിക്കുന്ന ഒരു അസുരകാലമാണ്. ഇത്തരമൊരു കാലഘട്ടത്തിൽ എന്റെ ക്രൈസ്തവ അനുഭവം, എന്റെ ക്രിസ്തു അനുഭവം എനിക്കൊരു പ്രതിരോധം തീർക്കണം. എന്റെ ക്രിസ്തു അനുഭവം എനിക്ക് പ്രതിരോധം തീർക്കേണ്ടിയിരിക്കുന്നു. വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയാതിരിക്കുക, എത്തിയപ്പോഴുള്ള കുഞ്ഞിനെ കുറിച്ച് കരയാതിരിക്കുക. ആരാണ് എന്റെ അയൽക്കാരൻ? എന്റെ വീടിനകത്ത് തന്നെ ഉണ്ട് ഇവന്. ക്രിസ്തുവിന്റെ ഭാഷയിൽ എവിടെയാണോ മനുഷ്യനാൽ അവഗണിക്കപ്പെടുന്നത് അവനാണ് അയൽക്കാരൻ. ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. ഈ ഗവൺമെന്റ് സ്കൂളിൽ അസംബ്ലിക്ക് മുമ്പായിട്ട് സിസ്റ്റർ ഗോസ്പെലിന്റെ നേരങ്ങളൊക്കെ ഭാഗങ്ങൾ വായിക്കും. കുട്ടികൾ വളരെ അസ്വസ്ഥരായിട്ട് തന്നെ കേൾക്കുക. ഒരു ദിവസം സിസ്റ്റർ വായിച്ചത് സമരാക്കാര സ്ത്രീരൂപമയാണ്. കുട്ടികൾ അപ്പോഴും അസ്വസ്ഥരായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് സിസ്റ്റർ ടോൺ ഉയർത്തി ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ജെറൂസലേമിൽ നിന്ന് ജെറിക്കയിലേക്കുള്ള വഴി നിങ്ങളുടെ സ്കൂൾ മൈതാനങ്ങളിലൂടെയാണ്, ക്ലാസ് മുറികളിലൂടെയാണ്. ഇവർ ബൈബിൾ അടച്ചു. കുട്ടികൾ ആ നിമിഷത്തിൽ നിശബ്ദരായി. ജെറൂസലേമിൽ നിന്ന് ജെറിക്കയിലേക്കുള്ള വഴി നിങ്ങളുടെ ക്ലാസ് മുറികളിലൂടെയാണ്, നിങ്ങളുടെ സ്കൂൾ മൈതാനങ്ങളിലൂടെയാണ്, നിങ്ങളുടെ മെസ് ഹോളിലാണ്, നിങ്ങളുടെ ഡോർമെട്രിയിലാണ്. കുട്ടികൾക്ക് ഈ പുതിയ ഉപമ തങ്ങളുടെ കോണ്ടസ്റ്റിൽ വെളിപ്പെട്ട് കിട്ടുകയായിരുന്നു. ജെറൂസലേമിൽ നിന്ന് ജെറിക്കയിലേക്കുള്ള വഴി നിങ്ങളുടെ വീടിന്റെ മധ്യേ കൂടിയാണ്, നിങ്ങളുടെ വീടിന്റെ ഉമ്മരങ്ങളിലൂടെയാണ്, നിങ്ങളുടെ വീടിന്റെ കിടപ്പുമുറിയിലൂടെയാണ്, നിങ്ങളുടെ വീടിന്റെ അങ്കണങ്ങളിലൂടെയാണ്. വെറുതെ ദൈവത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് സ്വയം ചോദിക്കുക, എന്റെ വീടിനകത്ത് ആരെയാണ് ഞാൻ അംഗീകരിക്കാൻ മറന്നുപോയത്? മദ്രാസില് ഉദവങ്കരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘടനയുണ്ട്. വിദ്യാധർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഇതിന്റെ മുഴുവൻ. MBA ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മനുഷ്യൻ തന്റെ വീടിനെ പാതയോരങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കും വൃദ്ധർക്കുമൊക്കെ വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നു. വലിയ മനുഷ്യൻ. ഈ വിദ്യാധർ ഒരിക്കൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു ദിവസം വിദ്യാധരനെ കാണുവാനായിട്ട് ഒരു പെൺകുട്ടി എത്തുന്നു. സ്വന്തം കാറ് ഡ്രൈവ് ചെയ്ത് ഈ കാറിന്റെ പുറകിലത്തെ സീറ്റിൽ ഒരു വൃദ്ധ പനിച്ച് ബോധരഹിതയായിട്ട് കിടപ്പുണ്ട്. ഈ വൃദ്ധയെ കാണിച്ചുകൊണ്ട് ഈ പെൺകുട്ടി പറഞ്ഞു, ഈ സ്ത്രീ ഞങ്ങൾ എതിർ ഫ്ലാറ്റിൽ സെർവൻ ആയിട്ട് നിൽക്കുന്ന സ്ത്രീയാണ്. ഇവർക്ക് പനിച്ചു, പനി കടുത്ത് ന്യൂമോണിയ ആയപ്പോൾ വീട്ടുകാരെ പുറത്താക്കി പാതയോരത്തിൽ നിന്ന് ഇവരെ കണ്ടെത്തി ഞാൻ ഞങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. വിചാരണ ഈ പെൺകുട്ടിയെ മനസ്സുകൊണ്ട് നമസ്കരിക്കണം തോന്നി. ആരും ആരെയും നോക്കാനിടമില്ലാത്ത, ആരും ആരെയും ശ്രദ്ധിക്കാത്ത ചെന്നൈ കണക്കുള്ള നഗരത്തിൽ ഇനിയും ഇത്തരം സുമനസ്സുകളുണ്ടല്ലോ ഓർത്തപ്പോൾ ഈ മനുഷ്യന്റെ നെഞ്ചു നിറഞ്ഞു. പെൺകുട്ടി കാറോടിച്ചു പോവുകയും ചെയ്തു. രണ്ടു ദിവസം വിദ്യാധർ ഈ വൃദ്ധയുടെ അരികിലിരുന്ന് പരിചരിച്ചു. മൂന്നാം ദിവസം വൃദ്ധ ബോധത്തിലേക്ക് ഉണർന്നു. ബോധത്തിലേക്ക് ഉണർന്ന ഈ വൃദ്ധ പറഞ്ഞു, വേലക്കാരി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന പെൺകുട്ടി മകൾ തന്നെയായിരുന്നു വന്ന. എന്നിട്ട് വിദ്യാധർ പറയുന്ന ഇങ്ങനെയാണ്, ദാറ്റ്സ് വൈ ഐ ഹേറ്റ് യു ക്രിസ്ത്യൻ ക്ലർജി. That's why I hate you, Christian clergy. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ സകലമാന ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും വെറുക്കുന്നത്. ഒരു വീടിനകത്ത് സ്വന്തം അമ്മയെപ്പോലും തള്ളിപ്പറയുന്ന സംസ്കാരത്തിൽ, അല്ലെങ്കിൽ തള്ളിപ്പറയാൻ കൊതിക്കുന്ന ഒരു സംസ്കാരത്തിൽ, ഉപയോഗമില്ലാത്ത കാലത്തിൽ അവഗണിക്കുന്ന ഒരു സംസ്കാരത്തിൽ, പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന വിളിച്ചു പറയുന്ന കാപട്യം കൊണ്ട് നടക്കുന്നതുകൊണ്ട് ദാറ്റ്സ് വൈ ഐ ഹേറ്റ് യു ക്രിസ്ത്യൻ ക്ലർജി. ക്രൂരമാണിത്. ഇന്ന് വാസ്തവത്തിൽ അയൽക്കാരനെ സ്നേഹിക്കുകയെന്ന് പുൽപ്പിറ്റിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ വല്ലാത്ത ജാളിത അനുഭവപ്പെടുന്നുണ്ട്. ആരോടാണ് നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയുക? അരസന്റെ ഭൂമിക്ക് വേണ്ടി ഇന്നലെ വരെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയ ഒരേ അത്താഴം പങ്കിട്ട് സഹോദരന്മാർ കൊടുവാൾ ഉയർത്തി ഉറഞ്ഞുതുള്ളുമ്പോൾ, ഇഞ്ചക്ഷൻ ഓർഡറിന് വേണ്ടി വക്കീലിനെ തേടി നടക്കുമ്പോൾ, ആരോടാണ് നമ്മൾ അയൽക്കാരനെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയുക? പൊള്ളത്തരങ്ങൾ വെറുക്കുന്നത് കൊണ്ട് ഇത്തരം പൊള്ളത്തരങ്ങൾ അഫോർഡ് ചെയ്യാനാവുന്നില്ല. ഒരു വീടിനകത്ത് തന്നെ അവഗണിക്കവരെ കണ്ടുമുട്ടുക. നമ്മുടെ വീടിനകത്ത് ആരാണ് ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്നത്? വൃദ്ധജനങ്ങളാണ്.